إن الحمد لله نحمده تعالى ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فإن أصدق الكلام كلام الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون سنهم الله سهودر انماري ستوشاسي قلعه رب سبحانه وتعالى سوكشي തഖ്വ ഉള്ളവരെ ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ മുത്തഖികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മൾക്ക് അനുഗ്രഹിച്ച് ഏകിയ ഈ ദീനിനെ കുറിച്ച് അള്ളാഹു നമ്മൾക്ക് പറഞ്ഞു തന്നു, അന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹ് وأن هذا صراطي مستقيما الله عند رسول صلى الله عليه وسلم إذا പറഞ്ഞിരിക്കുന്നു وأن هذا صراطي مستقيما ഇതാകുന്നു നേരായ വളവില്ലാത്ത വക്രതയില്ലാത്ത എൻ്റെ ശരിയായ മാർഗം. فاتبعوه നിങ്ങൾ ആ മാർഗ്ഗത്തെ ആ മാതൃകയെ പിന്തുടർന്നു കൊള്ളുക. ولا تتبعوا السبل അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതല്ലാത്ത ഒരു മാർഗവും നിങ്ങൾ അനുധാവനം ചെയ്യാൻ പാടില്ല, പിന്തുടരാൻ പാടില്ല. ഫതഫറഖ ബികും അൻ സബീലി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റേതല്ലാത്ത ഒരു മാർഗത്തിന്റെ പിന്നാലെ നിങ്ങൾ പോയാൽ ശരിയായ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകും, പിഴച്ചുപോകും. ദാലികും വസാകും ബി അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് നിങ്ങളോട് നൽകാനുള്ള വസിയ്യ ഉപദേശം ഇതുതന്നെയാകുന്നു, ലഅല്ലകും തത്തഖൂൻ അങ്ങനെ നിങ്ങൾ തഖ്വയുള്ളവരുടെ കൂട്ടത്തിൽപ്പെട്ടേക്കും എന്ന് അള്ളാഹു നമ്മളെ പഠിപ്പിച്ചു തരികയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന സുന്നത്തിന്റെ മാർഗം, ദീനുൽ ഇസ്ലാമിന്റെ ശരിയായ പാത, ആ അഹ്ലു സുന്ന വൽ ജമാഅയുടെ മാർഗം ഉറച്ചു വിശ്വസിക്കുകയും അതിനെ മാത്രം പിന്തുടരുകയും ചെയ്യണം എന്നതാണ് അല്ലാഹുവിന്റെ കൽപ്പന. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു കാര്യമാണോ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിട്ടുള്ളത് അതിനെ നിങ്ങൾ സ്വീകരിക്കുക. വമാ നഹാകും അൻഹു ഫൻതഹു അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊക്കെയാണോ നിങ്ങൾക്ക് വിരോധിച്ചിട്ടുള്ളത്, തടഞ്ഞു വെച്ചിട്ടുള്ളത് അതിനെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ കാണിച്ചു തന്നത് അത് മാത്രമായിരിക്കണം ഒരു വിശ്വാസിയുടെ ദീനിയായ ജീവിതത്തിന്റെ മാർഗരേഖ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ലഖദ് കാന ലകും ഫീ റസൂലില്ലാഹി ഉസ്വതുൻ ഹസന, നിങ്ങൾക്ക് ഇദാ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ ഉത്തമമായ മാതൃകയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനുള്ള ശരിയായ മാതൃക എവിടെയുണ്ട് എന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ ഉത്തരം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നാണ്. മാത്രമല്ല അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഇൻ ആമനു ബിമിസ്ലി മാ ആമൻതും ബിഹി ഫഖദ് ഇഹ്തദൂ, സഹാബിമാരെ നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവരും വിശ്വസിച്ചാൽ അവർക്ക് ഹിദായത്തിലേക്ക് പ്രവേശിക്കാം. വഇൻ തവല്ലൂ ഫഇന്നമാ ഹും ഫീ ശിഖാഖ്, സഹാബത്തിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോയാൽ നിങ്ങൾ ഭിന്നിച്ച ഹഖിൽ നിന്ന് തെറ്റിയ കക്ഷിയായി തീരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. അപ്പോ സ്വർഗത്തിലേക്കുള്ള ഹിദായത്തിന്റെ മാർഗം ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മാർഗമാണ്. അതോടൊപ്പം സ്വഹാബത്തിന്റെ അതുപോലെ തന്നെ ഖുലഫാഉ റാഷിദീങ്ങളുടെ മാർഗമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആനിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖൈറുക്കും ഖർനി ثم الذين يلونهم ثم الذين يلونهم, നിങ്ങളിൽ ഏറ്റവും ഉത്തമന്മാരായ തലമുറ, നിങ്ങൾ പിന്തുടരേണ്ട അനുധാവനം ചെയ്യേണ്ട തലമുറ, അത് എന്റെ തലമുറയായ സ്വഹാബത്തിന്റെ തലമുറയാകുന്നു. ثم الذين يلونهم, പിന്നീട് അവരിൽ നിന്ന് ദീൻ പഠിച്ച താബിഈങ്ങളുടെ മാതൃകയാകുന്നു മാർഗമാകുന്നു. ثم الذين يلونهم, പിന്നീട് അവരിൽ നിന്ന് ദീൻ പഠിച്ച തബഉൽ അത്ബാഇന്റെ മാർഗമാകുന്നുവെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. സഹോദരങ്ങളെ, ഇതാകുന്നു ദീൻ. അല്ലാഹുവിനെയും റസൂലിനെയും സഹാബത്തിനെയും അനുസരിച്ച് അവരെ മാതൃകയാക്കി അവരുടെ ചര്യകൾ അവരുടെ ജീവിത നിഷ്ഠകൾ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് അടുക്കുക, ഇതാകുന്നു സമ്പൂർണമായ ദീൻ. ഈ ദീൻ അല്ലാഹു സുബ്ഹാനഹു വതആല പൂർത്തിയാക്കിയിരിക്കുന്നു. അതിലേക്ക് ഇനി പുതിയതായി ഒന്നും ചേർക്കാനില്ല. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിക്കാത്ത, സ്വഹാബത്തിന് പരിചയമില്ലാത്ത, താബിഅകൾക്കും തബഉൽ അത്ബാഇനും പരിചയമില്ലാത്ത പുതിയ ഒരു നല്ല കാര്യം, പുതിയ ഒരു സുന്നത്ത്, പുതിയൊരു ഇബാദത്ത്, പുതിയൊരു നന്മ, അങ്ങനെ ഒന്നും ഉണ്ടാവുകയേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അൽയൗമ അക്മൽതു ലകും ദീനകും, നിങ്ങൾക്ക് ഇതാ ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ, അക്മൽതു ലകും, പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, ഹിദായത്താകുന്ന ഈ നിഅമത്ത് അല്ലാഹു ഇതാ സമ്പൂർണമാക്കിയിരിക്കുന്നു. സമ്പൂർണമായ ഒന്നിൽ, അല്ലാഹു പൂർത്തീകരിച്ച ഒന്നിൽ പിന്നെ എന്തെങ്കിലും കുറവുണ്ടാകുമോ? അല്ലാഹു പൂർത്തിയാക്കിയ ഒന്നിൽ എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ട് നമ്മൾക്ക് ചേർക്കാവുന്നതാണ് എന്നൊരുത്തൻ പറഞ്ഞാൽ അല്ലാഹുവിന്റെ സമ്പൂർണതയെ തന്നെ ചോദ്യം ചെയ്യുകയല്ലേ? അല്ലാഹുവിന്റെ വാക്കിനെ തന്നെ കളവാക്കുകയല്ലേ? അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ അഹ്ദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. പകലുപോലെ വ്യക്തമാണ്, മൻ അഹ്ദസ, ആരെങ്കിലും പുതിയതായി ഉണ്ടാക്കിയാൽ, ഫീ അംറിനാ ഹാദാ, നമ്മളുടെ ഈ ദീനിന്റെ കാര്യത്തിൽ, ദുനിയാവിന്റെ കാര്യത്തിൽ എന്നല്ല, നമ്മളുടെ ഈ ദീനിന്റെ കാര്യത്തിൽ ആരെങ്കിലും പുതിയതായി വല്ലതും ഉണ്ടാക്കിയാൽ, ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്, അത് മർദൂദാണ്, ബാത്തിലാണ്, അത് സ്വീകരിക്കേണ്ടതില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. മാത്രമല്ലല്ലോ അവിടുത്തെ അവസാനത്തെ ദിവസങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന്റെ ഹൃദയം വിറക്കുമാറ്, അവരുടെ കണ്ണുകൾ നിറയുമാറ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ വസിയത്ത് പറഞ്ഞു, ഫഅലൈക്കും ബിസുന്നതി വസുന്നത ഖുലഫായി അർറാശിദീന അൽമഹ്ദിയീൻ, നിങ്ങൾ എന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം, എന്റെ പിൻഗാമികളായ സ്വഹാബത്തിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കണം. വഅദ്ദു അലൈഹാ ബിന്നവാജിദ്, അണപ്പല്ലുകൊണ്ട് നിങ്ങൾ അതിനെ കടിച്ചു പിടിക്കണം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വഅയ്യാകും വമുഹ്ദസാത്തിൽ ഉമൂർ, പുതിയതായി ദീനിൽ കടന്നു വരുന്ന കാര്യങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, കരുതിയിരിക്കണം കേട്ടോ. ഫഇന്ന കുല്ല മുഹ്ദസത്തിൻ ബിദ്അ, കാരണം ദീനിൽ പുതിയതായി കടത്തിക്കൂട്ടുന്നതെല്ലാം അതിന് ഒരേ ഒരു പേരാണുള്ളത്, ബിദ്അത്തുൻ. ബിദ്അത്താകുന്നു അത്. ഇനി ഈ ബിദ്അത്തിൽ വല്ല നല്ലതുമുണ്ടോ? ഇല്ല. വഇന്ന കുല്ല ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും അതിലൊരു നല്ലതുമില്ല, എല്ലാ ബിദ്അത്തും വഴികേടാകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, വളരെ സൂക്ഷിക്കേണ്ട വഴികേടാകുന്നു ബിദ്അത്ത് എന്ന് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് പകലുപോലെ വ്യക്തമായിട്ടുണ്ടാകും. കാരണം ഞാൻ ഇത്രയും പറഞ്ഞത് അള്ളാഹുവിന്റെ ആയത്തുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളും മാത്രമാണ്. അത് പകലുപോലെ വ്യക്തമായ കാര്യമാണ്. ശരി, ബിദഅത്തിന്റെ ഗൗരവം എത്രയെന്ന് ചോദിച്ചാൽ മഹാനായ സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, അൽ ബിദഅത്തു അഹബ്ബു ഇലാ ഇബ്ലീസ മിനൽ മഅസിയ. നീ ഒരു ഹറാം ചെയ്യുന്നതിനേക്കാൾ, അതായത് ഒരു മഅസിയത്ത് തിന്മ ചെയ്യുന്നതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം ബിദഅത്ത് ചെയ്യുന്നതാണ്. രണ്ടും തിന്മയാണ്. നീ മഅസിയത്ത് ചെയ്യുന്നതിനേക്കാൾ, ഉദാഹരണത്തിന് നീ ഒരു വ്യഭിചാരം ചെയ്യുന്നതിനേക്കാൾ, നീ പലിശയുമായി ബന്ധപ്പെടുന്നതിനേക്കാൾ ഇബ്ലീസിന് ഇഷ്ടം നീ ബിദഅത്ത് ചെയ്യുന്നതാണ് എന്ന് സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി അലൈഹി. എന്തുകൊണ്ടാണ്? ഫഇന്നൽ മഅസിയത യുതാബു മിൻഹാ. കാരണം മഅസിയത്ത്, ഒരു മനുഷ്യൻ അതിൽ നിന്ന് തൗബ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഏതൊരു മനുഷ്യന്റെയും ഫിത്രത്തിൽ തന്നെ, അല്ലെങ്കിൽ അവന്റെ അറിവിലുണ്ടാകും, ഇത് ഹറാമാണ്, പക്ഷെ ഞാൻ ചെയ്തു പോയി. ഏതെങ്കിലും ഒരു സമയത്ത് അവനത് തൗബ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ ബിദഅത്തിനെ സംബന്ധിച്ചിടത്തോളം ആളുകൾ വിചാരിക്കുന്നത്, ബിദഅത്ത് ചെയ്യുന്നവൻ വിചാരിക്കുന്നത് ഇത് നല്ലതാണ്, ഇത് നന്മയാണ്, ഈ മാർഗത്തിലൂടെ ഈ ബിദഅത്ത് ചെയ്താൽ സ്വർഗം കിട്ടും, അള്ളാഹിന്റെ അടുത്ത് കൂലി കിട്ടും, ഇത് റസൂലുള്ളയോടുള്ള സ്നേഹത്തിന്റെ തെളിവാണ് എന്നൊക്കെയാണ്. അവൻ ഇത് തിരിച്ചറിഞ്ഞ് തൗബ ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, ഈ ബിദഅത്തുകളിലേക്ക് പ്രത്യേകിച്ച് ഈ മാസം റബീഉൽ അവൽ മാസം വരുമ്പോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസമാണ് എന്നതിന്റെ പേരിൽ ആഘോഷങ്ങളും പള്ളി അലങ്കരിക്കലും അതുപോലെയുള്ള മറ്റു കാര്യങ്ങളും ഒക്കെയായി ബിദഅത്തുകളുടെ ഘോഷയാത്രയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരക്കാർ ഉന്നയിക്കുന്ന ഓരോ ന്യായങ്ങളും അതിന്റെ ദുർബലത, അതിന്റെ നിസ്സാരത എത്രമേൽ വലുതാണ് എന്ന് മനസ്സിലാക്കാൻ ചില കാര്യങ്ങൾ ഇൻഷാല്ലാ സൂചിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്ന്, ആളുകൾ പറയുന്നു നല്ല കാര്യമല്ലേ, ബിദഅത്തുൻ ഹസനയാണ്, നല്ല ബിദഅത്താണ് എന്നൊക്കെയാണ്. നല്ല ബിദഅത്ത് എന്നൊന്നില്ല, കുല്ലു ബിദഅത്തിൻ ദലാല എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസിൽ നിന്ന് മനസ്സിലാക്കി. അള്ളാഹു സുബ്ഹാനഹു വതആല വഴികേടിലായ ആളുകളെ കുറിച്ച് പറഞ്ഞത് കാണാം. സൂറത്ത് ഫാത്തിറിന്റെ 8-ാമത്തെ ആയത്ത് അള്ളാഹു പറഞ്ഞു, അഫമൻ സുയ്യിന ലഹു സൂഉ അമലി. ഒരു മനുഷ്യൻ, മുഅ്മിനീങ്ങളോട് ഈ ആളുകൾ സമമാകുമോ, ഈ പിഴച്ച മനുഷ്യന്മാർ, എന്താണ് അവരുടെ പ്രശ്നം? അഫമൻ സുയ്യിന ലഹു സൂഉ അമലി, താൻ ചെയ്യുന്ന തിന്മ, താൻ ചെയ്യുന്ന അക്രമം, അതിനെക്കുറിച്ച് അവൻ വിചാരിക്കുന്നത് നല്ലതാണ് എന്നാണ് ഷൈത്താൻ അവന് തോന്നിപ്പിക്കുന്നത്. സുയ്യിന ലഹു, അത് ഭംഗിയാക്കി ഷൈത്താൻ തോന്നിപ്പിക്കുകയാണ്. ഫറാഹു ഹസന, എന്നിട്ട് അവൻ അതിനെക്കുറിച്ച് വിചാരിക്കുന്നത് ഹസനത്തുൻ, നല്ലതാണ് എന്നാണ്. പക്ഷേ അവനാകട്ടെ വഴികേടിലുമാകുന്നു. വഴികേടിലുള്ള പലരും വിചാരിക്കുന്നത് നമ്മൾ ഹക്കിലാണ്, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തിലാണ്, അഹലുസുന്ന വൽ ജമാഅത്തിന്റെ നടുക്കഷ്ണത്തിന്റെ അകത്താണ് എന്നൊക്കെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഷൈത്താൻ അവനെ അത്തരം ബിദഅത്തുകൾ ഭംഗിയാക്കി തോന്നിപ്പിക്കുകയാണ്, വഴികേടുകൾ ഭംഗിയാക്കി തോന്നിപ്പിക്കുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, മഹാനായ ഇമാം മാലിക് ബിൻ അനസ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ വാക്ക് എത്ര 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 പാഠമുള്ളതാണ്. മനി ബിദഅഅ ഫിൽ ഇസ്ലാമി ബിദഅതൻ, ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദഅത്ത് ഉണ്ടാക്കിയാൽ, ബിദഅത്ത് എങ്ങനെ ഉണ്ടാക്കുക? മോശം ബിദഅത്താണ് എന്ന് വിചാരിച്ചിട്ടാണ് ഒരാൾ ബിദഅത്ത് ഉണ്ടാക്കുക, അല്ല നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് ബിദഅത്ത് ഉണ്ടാക്കുക. സ്വർഗം കിട്ടും, കൂലി കിട്ടും, ഇതാണ് ഹഖിന്റെ മാർഗം എന്ന് പറഞ്ഞിട്ടാണ് ഒരാൾ ബിദഅത്ത് ഉണ്ടാക്കുക. അല്ലാതെ നരകം കിട്ടും, അതുപോലെ കുറ്റം കിട്ടും, അതുകൊണ്ടാണ് ഞാൻ ബിദഅത്ത് ചെയ്യുന്നത് എന്നൊരാളും പറയുകയില്ല. മനി ബിദഅ ഫിൽ ഇസ്ലാമി ബിദഅ, ആരെങ്കിലും ദീനുൽ ഇസ്ലാമിൽ ഒരു ബിദ്അത്ത് ഉണ്ടാക്കിയാൽ യറാഹാ ഹസന യറാഹാ ഹസന എന്നിട്ട് അവൻ അഭിപ്രായപ്പെടുന്നു ഇതൊരു നല്ല കാര്യമാണ്. فقد زعم ان محمدا صلى الله عليه وسلم خان الرساله സഹോദരങ്ങളെ തുറന്ന മനസ്സോടുകൂടി ആലോചിച്ച് ആളുകൾക്ക് നിങ്ങൾ ഇത് എത്തിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു ബിദ്അത്ത് നല്ലതാണ് എന്നൊരുത്തൻ വാദിച്ചാൽ അവന്റെ അവസ്ഥ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ റിസാലത്തിൽ വഞ്ചന കാണിച്ച ചതിയനാണ്, കൊടും ചതിയനാണ്, വഞ്ചകനാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് അവൻ വാദിക്കുന്നത്. നഊദു ബില്ലാഹ്. ഒരു വിശ്വാസിയുടെ നാവിൽ, ഒരു വിശ്വാസിയുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം, അങ്ങനെ ഒരു ഉദ്ദേശം ഒരിക്കലും ഉണ്ടാകുകയില്ല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കാരണം അല്ലാഹു പറഞ്ഞു അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, ഈ ദീൻ പൂർത്തിയായി, ഇതിൽ പിന്നെ ഒരു നല്ല കാര്യം ചേർക്കാനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കാര്യങ്ങൾ പഠിപ്പിക്കാതെ വിട്ടുപോയ വഞ്ചകനാണ് എന്ന് പറയേണ്ടി വരും. നഊദു ബില്ലാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഈ ആയത്ത് ഓതിക്കൊണ്ട് ഇമാം മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു തുടരുന്നു, ഫമാലം യകുൻ യൗമഇദിൻ ദീനാ, അന്നേ ദിവസം, അതായത് ദീൻ പൂർത്തിയാക്കിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അന്നേ ദിവസം ഏത് ദിവസമാണ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ ഹജ്ജത്തുൽ വിദാഇന്റെ ദിവസം, ഹജ്ജത്തുൽ വിദാഇന്റെ സമയം. ദിവസത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ശരി, ഫമാലം യകുൻ യൗമഇദിൻ ദീനാ, അന്നേ ദിവസം ദീനിൽ ഇല്ലാത്ത ഒരു കാര്യം, ഫലാ യകൂനുൽ യൗമ ദീനാ, ഇന്ന് ദീനിൽ ഉണ്ടാവുകയില്ല. ഇതിനേക്കാൾ വ്യക്തത വേറെ എന്താണ് വേണ്ടത്? അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ എന്താ ചില സഹോദരങ്ങൾ വിശ്വസിക്കുന്നത്, വിചാരിക്കുന്നത്, സ്വഹാബത്തൊക്കെ ഇത് ചെയ്തിട്ടില്ലേ, അബൂബക്കർ സിദ്ദീഖ് ചെയ്തിട്ടില്ലേ, ഉമറുൽ ഖത്താബ് ചെയ്തിട്ടില്ലേ, എന്റെ കയ്യിൽ ഇത്ര ദീനാറുണ്ടെങ്കിൽ അത് മുഴുവനും ഞാൻ മൗലിദിൻ ചെലവഴിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ, ഫ്ലക്സും ബാനറും ഒക്കെ എഴുതി ഒട്ടിക്കുകയാണ്. സഹോദരങ്ങളെ, ഏത് ഹദീസിന്റെ കിതാബിലാണ് ഇതുള്ളത്, ഏത് താരീഖിന്റെ കിതാബിലാണ് സനദോടുകൂടി ഇതുള്ളത് എന്ന് ചോദിച്ചാൽ ഉത്തരമുണ്ടാവുകയില്ല. സ്വഹാബത്തിന്റെ പേരിൽ ദ്വഈഫായ, ദുർബലമായ സനദ് പോലുമില്ല. സ്വഹീഹ് പോട്ടെ, ദ്വഈഫായ സനദ് പോലുമില്ല. അങ്ങനെ ഒരു സംഭവങ്ങൾ ഇമാം ഹസൻ അൽ ബസറിയുടെ അടക്കം പേരിൽ ചേർത്തി പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ ഇതേ വാദിക്കുന്ന ആളുകൾ തന്നെ പറയും, അവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ട്, ഇത് ആറാം നൂറ്റാണ്ടിൽ ഇർബൽ ഭരിച്ചിരുന്ന രാജാവുണ്ടാക്കിയതാണ്, മുദഫർ ഉണ്ടാക്കിയതാണ്. ആരാണ് മുദഫർ? പണ്ഡിതന്മാർ അയാളെ കുറിച്ച് പറഞ്ഞതെന്ത്? ഇൻഷാല്ലാ നമ്മൾക്ക് ചർച്ച ചെയ്യാം. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പിന്നെ ചില ആളുകൾ പറയുന്നു നല്ലതല്ലേ റസൂലുള്ളാന്റെ മദ്ഹല്ലേ, നല്ല കാര്യമല്ലേ, നന്മയല്ലേ, പള്ളി അലങ്കരിക്കുകയല്ലേ, അള്ളാഹു അക്ബർ, റസൂലുള്ളാനോടുള്ള സ്നേഹപ്രകടനമല്ലേ എന്നൊക്കെയാണ്. നിങ്ങൾക്കറിയുമോ, മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു സ്വഹാബിയാൻ, മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയിൽ പോകുമ്പോ അതാ കുറെ ആളുകൾ വട്ടത്തിൽ ഇരിക്കുന്നു, അവരിങ്ങനെ കല്ലുകൾ ഉപയോഗിച്ച് ഹല്ലിലൂമി ആ 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ 100 പ്രാവശ്യം, സബ്ബിഹൂമി ആ 100 പ്രാവശ്യം തസ്ബീഹ് ചൊല്ലു എന്ന് പറയുമ്പോൾ 100 പ്രാവശ്യം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. സ്വഹാബിയായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു ബേജാറായിപ്പോയി. എന്താണിത്? കാണുമ്പോ ഒരു നല്ല കാര്യം തന്നെയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹാണ് ചൊല്ലുന്നത്, സുബ്ഹാനല്ലാഹാണ് ചൊല്ലുന്നത്, അല്ലാഹു അക്ബറാണ് ചൊല്ലുന്നത്, വട്ടത്തിലിരുന്ന് ദിക്ര ഹൽഖ നമ്മുടെ നാട്ടിലെ പേര് പറഞ്ഞാൽ. അബൂ മൂസ അശ്അരി ആദ്യമായിട്ട് കാണുകയാണ്, സ്വഹാബി ആദ്യമായിട്ട് കാണുകയാണ്, ഓടി മസ്ജിദിൽ നിന്നിറങ്ങിപ്പോയി. എന്നിട്ട് മഹാനായ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹുവിന്റെ അടുക്കൽ പോയി, അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി. എന്നിട്ട് പറഞ്ഞു അബ്ദുല്ലാഹി ബിൻ മസ്ഊദ്, യാ അബ അബ്ദുറഹ്മാൻ, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ കാഴ്ച പള്ളിയിലുണ്ട്, കാണുമ്പോൾ അത് നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു ചോദിച്ചു, എന്താണ് താങ്കൾ ഈ കണ്ടത്? അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ വട്ടത്തിലിരുന്ന് ദിക്ര ചൊല്ലുകയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബൂ മൂസ, അവർക്ക് അവരുടെ തിന്മകൾ എണ്ണിക്കൂടായിരുന്നോ? എന്നിട്ട് തൗബ ചെയ്തുകൂടായിരുന്നോ? താങ്കൾ എന്തേ അവരെ തടുത്തില്ല? എന്നിട്ട് പള്ളിയിലേക്ക് രണ്ട് സ്വഹാബിമാരുടെ നേതാക്കന്മാരിൽപ്പെട്ട പ്രഗത്ഭരായ രണ്ട് സ്വഹാബിമാർ മസ്ജിദ് നബവിയിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു വളരെ ശക്തമായി അവരെ താക്കീത് ചെയ്തു. എത്ര പെട്ടെന്നാണ് മുസ്ലിം ഉമ്മത്തെ നിങ്ങളുടെ നാശം സംഭവിച്ചിട്ടുള്ളത്. ഇദാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ട് അവിടുത്തെ പാത്രം തുരുമ്പെടുത്തു പോയിട്ടില്ല, അവിടുത്തെ വസ്ത്രം നുരുമ്പി പോയിട്ടില്ല. അതിനു മുമ്പേ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ദീനിലില്ലാത്തത് ചെയ്യുകയാണോ? കണ്ടോ. അപ്പൊ ആ കൂട്ടരെന്താ പറഞ്ഞത്? യാ അബ അബ്ദുറഹ്മാൻ മാ അറദ്ന ഇല്ല ഖൈർ. ഹേ അബു അബ്ദുറഹ്മാൻ, നല്ലത് മാത്രമല്ലേ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ, നല്ലതല്ലേ, ദിക്റല്ലേ, എണ്ണുകയല്ലേ, ഒന്നിച്ചല്ലേ, ജമാഅത്തല്ലേ, വട്ടത്തിലല്ലേ. സുബ്ഹാനല്ലാഹ്. എന്താ സ്വഹാബിയുടെ മറുപടി? ഓ നല്ലതാണോ, എന്നാ പിന്നെ അവിടെ ഇരുന്നോ എന്നാണോ? അല്ല, മറുപടി എന്താൻ? നല്ലത് ഉദ്ദേശിച്ച് ചെയ്യുന്ന പലർക്കും അത് കിട്ടുന്നില്ല, അങ്ങനെ കിട്ടാത്ത എത്രയെത്ര ആളുകളുണ്ട്. നല്ലതുദ്ദേശിച്ച് അമൽ ചെയ്തവർക്ക് അതിന്റെ പ്രതിഫലം കിട്ടാത്ത എത്രയെത്ര ആളുകളുണ്ട്. ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്ദസനാ, ഹദീസ് ഉദ്ധരിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അന്ന ഖൗമൻ യഖറഊന അൽഖുർആൻ ലാ യുജാവിസു തറാഖിയഹും. ചില ആളുകൾ കടന്നു വരും, അവർ ഖുർആൻ ഓതും, അത് തൊണ്ടക്കുഴി വിട്ട് താഴേക്ക് ഇറങ്ങുകയില്ല. പുത്തൻവാദികൾ വരും, നിങ്ങൾ അക്കൂട്ടത്തിൽ പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സഹാബത്തിന്റെ ഇൽമു ഫിഖ് നോക്കണം. പിൽക്കാലത്ത് ഹദീസ് ഉദ്ധരിച്ച റാവിമാര് പറയുകയാണ്, അലി റളിയല്ലാഹു അൻഹുവിനെതിരെ യുദ്ധം ചെയ്യാൻ വന്ന ഭീകരവാദികളായ ഖവാരിജുകളുടെ ടെന്റിൽ ഇക്കൂട്ടർ ദിക്ർ ഹൽഖ നടത്തിയ ഇക്കൂട്ടർ ഉണ്ടായിരുന്നു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അതുകൊണ്ട് നന്മ ഉദ്ദേശിച്ചാൽ അത് സുന്നത്തിനോട് യോജിച്ചതാണെങ്കിൽ മാത്രമേ ചെയ്യാവൂ. കാരണം സുന്നത്തിലില്ലാത്ത ഒരു നന്മ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. പിന്നെന്താണ് ന്യായം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമല്ലേ? അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണ്ടേ? ആ സ്നേഹം പ്രകടിപ്പിക്കണ്ടേ? ശരിയാണ്, പ്രകടിപ്പിക്കണം. പണ്ഡിതന്മാർ പറഞ്ഞു, ലൗകാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള നിന്റെ സ്നേഹം സത്യസന്ധമായിരുന്നുവെങ്കിൽ, ലഅതഅതഹു, നീ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പിന്തുടർന്നേനെ, നിന്റെ വസ്ത്രത്തിൽ, നിന്റെ താടിയിൽ, നിന്റെ സ്വഭാവത്തിൽ, നിന്റെ വിശ്വാസത്തിൽ, നിന്റെ ആചാര അനുഷ്ഠാനങ്ങളിൽ, നിന്റെ വാക്കിൽ, നിന്റെ നോക്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകൾ തെളിഞ്ഞു കണ്ടേനെ. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. കാരണം ഇഷ്ടപ്പെടുന്നവൻ താൻ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അയാളെ അനുസരിക്കുക എന്നത് ഒരു പ്രകൃതിപരമായ സംഭവമാണ് അല്ലെ. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നവരെ അവരെ അതുപോലെ ഫോളോ ചെയ്യാൻ ആളുകൾ തയ്യാറാകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. അല്ലാഹുവിനെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ, എന്നെ നിങ്ങൾ ഇത്തിബാ ചെയ്യണം, അനുസരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അന്ത്യനാളിന്റെ അടയാളമാണ് മസ്ജിദുകൾ അലങ്കരിക്കപ്പെടുക എന്നത്? മസ്ജിദുകൾ അനാവശ്യമായി അലങ്കരിക്കപ്പെടും എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹറാമാക്കിയ കാര്യമല്ലേ? റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്ന ഒരു വിശ്വാസിക്ക് എങ്ങനെ ഹറാം ചെയ്യാൻ സാധിക്കും? നെറിയാണിക്ക് താഴെ വസ്ത്രം ധരിച്ച് ദീനിന്റെ എല്ലാ ശിആറുകളും കളഞ്ഞു കുളിച്ചുകൊണ്ട് റോട്ടിലിറങ്ങി നടക്കുന്ന ഒരുത്തൻ, സംഗീത പരിപാടികൾ നടത്തുന്ന ഒരുത്തൻ, അയാൾ എങ്ങനെ റസൂലുള്ളയെ സ്നേഹിക്കുന്നവനാകും? അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പിന്നെ എന്താണ്? അള്ളാഹുവിന്റെ റസൂല് ലോകർക്ക് മുഴുവനും കാരുണ്യമല്ലേ? അള്ളാഹുവിന്റെ റസൂല് കാരുണ്യമായതുകൊണ്ട് കാരുണ്യത്തെക്കുറിച്ച് സന്തോഷിക്കാൻ അല്ല പറഞ്ഞിട്ടില്ലേ? ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. അള്ളാഹിന്റെ ഫളു കൊണ്ട്, അള്ളാഹിന്റെ റഹ്മത്ത് കൊണ്ട് നിങ്ങൾ സന്തോഷിക്കണേ എന്നല്ല പറഞ്ഞിട്ടില്ലേ? അവിടെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം റസൂലുള്ളയല്ലേ? ഖുർആനിൽ തന്നെ ഇല്ലേ റഹ്മത്തുൽ ലിൽ ആലമീൻ, ലോകർക്ക് കാരുണ്യമാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. സൂറത്ത് യൂനസിലെ 58-ാമത്തെ ആയത്ത്. ശരി, തഫ്സീറുകൾ എടുക്കൂ. പൗരാണികമായ സ്വഹാബിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ തഫ്സീറുണ്ട്, കിതാബായിട്ടുണ്ട്. ഇമാം മുജാഹിദിന്റെ തഫ്സീറുണ്ട്, ഇമാം ഖതാദയുടെ തഫ്സീറുണ്ട്, ഇമാം തബരിയുണ്ട്, ഖുർത്തുബിയുണ്ട്, ഇബ്നു കസീറുണ്ട്. അങ്ങനെ അനേകം അനേകം തഫ്സീറുകളുണ്ട്. എടുത്തു മറിച്ചു നോക്കൂ, ഈ ആയത്ത് പ്രകാരം റസൂലുള്ളയുടെ ജന്മദിനം റബീഉൽ അവ്വലിൽ ആഘോഷിക്കണം, പള്ളികൾ അലങ്കരിക്കണം, ജാഥ ഉണ്ടാകണം, മധുര പലഹാരം വിതരണം ചെയ്യണം എന്ന് ഏത് തഫ്സീറിലാണുള്ളത്? എവിടെയെങ്കിലും ഉണ്ടോ? ഒരു സ്ഥലത്തുമില്ല, ഒരു സ്ഥലത്തുമില്ല. മാത്രമല്ല ഈ ആയത്തിലെ റഹ്മത്ത് കൊണ്ട് ഉദ്ദേശം പരിശുദ്ധ ഖുർആനാണ് എന്നാണ് ബഹുഭൂരിഭാഗം മുഫസിറീങ്ങളും വിശദീകരിച്ചിട്ടുള്ളത്. സ്വഹാബിമാരടക്കം റസൂലുള്ള ആണ് എന്നൊരു തഫ്സീറുണ്ട്, ഇല്ല എന്നല്ല. ആണെങ്കിൽ തന്നെ അതിൽ നബിദിനത്തിന് തെളിവുണ്ടോ? ഇല്ല. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ അള്ളാഹു നമ്മളിലേക്ക് അയച്ചു, നമ്മൾക്ക് സന്തോഷമില്ലേ? അങ്ങേയറ്റം സന്തോഷമുണ്ട്. എപ്പോ? റബീഉൽ അവ്വലിൽ മാത്രമാണോ? റബീഉൽ അവ്വൽ 12 മാത്രമാണോ? അല്ല, എല്ലാ മാസത്തിലുമുണ്ട്. ഓരോ സുന്നത്ത് അനുധാവനം ചെയ്യുമ്പോഴുമുണ്ട് ആ സന്തോഷം. അതിന് അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നവരാണ് അഹ്ലു സുന്ന വൽ ജമാഅത്തിന്റെ ആളുകൾ. അതുകൊണ്ട് അത് മനസ്സിലാക്കുക സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ. ദാ ഇമാം ഹസൻ അൽബസരി, ഇമാം മുജാഹിദ്, അതുപോലെ തന്നെ ധാരാളം പണ്ഡിതന്മാർ ഇത് ഉദ്ധരിച്ച് ഈ ആയത്തിന്റെ ഉദ്ദേശം ഖുർആനാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. റസൂലുള്ളയാണ് എന്നും ചില തഫ്സീറുകളിൽ ഉണ്ട് എങ്കിൽ പോലും. അതുമാത്രമല്ല, ഇനി ഈ ആയത്തിന്റെ ഉദ്ദേശം നബിദിനം ആഘോഷിക്കൽ ആണ് എങ്കിൽ പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ലൗകാന ഫീഹി ഖൈറൻ ലസബഖൂന ഇലൈഹി, സ്വഹാബത്തിനല്ലേ ആദിമിയായത്തിറങ്ങിയത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമക്കല്ലേ ആദിമിയായത്തിറങ്ങിയത്, അവിടുന്ന് ആഘോഷിച്ച് കാണിച്ചു തരൂലായിരുന്നോ? സ്വഹാബത്ത് ആഘോഷിക്കില്ലായിരുന്നോ? ഉണ്ടോ? ഹദീസിന്റെ കിതാബുകൾ എടുക്ക്, എവിടെയെങ്കിലും ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഒരു സ്ഥലത്തും ഉണ്ടാവുകയില്ല. അള്ളാഹു അക്ബർ, അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പിന്നെ എന്താണ്? ഗൾഫിലില്ലേ ഒരുപാട് ആളുകൾ ചെയ്യുന്നില്ലേ? ഈജിപ്തിലില്ലേ? ഇറാനിലില്ലേ? ഇറാഖിലില്ലേ? UAE-യിലില്ലേ? സൗദിയിലില്ലേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അൽഹംദുലില്ലാ, സൗദിയിൽ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഔദ്യോഗികമായി എവിടെയുമില്ല. ശരി, അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വഇൻ തുതിഅ അക്സറ മൻ ഫിൽ അർദി യുദില്ലുക, ഭൂമിയിലെ ബഹുഭൂരിപക്ഷത്തിനെ നീ പിന്തുടർന്നാൽ, യുദില്ലൂക്ക്, അവരെല്ലാരും കൂടി നിന്നെ പഴപ്പിക്കും. ഇത് അള്ളാന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഭൂരിപക്ഷമാണോ നോക്കേണ്ടത് ദീനിൽ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഒരിക്കലുമില്ല. പിന്നെന്താണ് തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിച്ചപ്പോ അന്നാണ് ഞാൻ ജനിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. അതെ, അതുകൊണ്ട് എന്തു ചെയ്യണമെന്നാണ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചത്? തിങ്കളാഴ്ചയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ചത്, അന്ന് എന്ത് ചെയ്യണം? നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പ് അനുഷ്ഠിക്കണം. ഖലാസ്. തിങ്കളാഴ്ച റബീഉൽ അവ്വൽ എവിടെ? ഏതെങ്കിലും ഒരു ഹദീസിലുണ്ടോ റബീഉൽ അവ്വലിലാണ് നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ചത് എന്ന്? ഒരൊറ്റ ഹദീസിലുമില്ല. എന്നാലോ പണ്ഡിതന്മാർ ധാരാളം അഭിപ്രായം പറഞ്ഞതിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു റബീഉൽ അവ്വലിലാണ് നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ചു. ഇതിൽ അപ്പുറം കിട്ടുകയില്ല. എല്ലാ ഹദീസിന്റെ കിതാബ് തപ്പിയാലും കിട്ടുകയില്ല. തിങ്കളാഴ്ച ജനിച്ചു എന്ന് ഹദീസുണ്ട്, ശരി. റബീഉൽ അവ്വൽ എവിടെ? ഇല്ല. അപ്പൊ എല്ലാ തിങ്കളാഴ്ചയും മൗലിദ് ആഘോഷം സംഘടിപ്പിക്കുമോ? പള്ളി അലങ്കരിക്കുമോ? ജാഥ നടക്കുമോ? പറ്റോ? പറ്റുകയില്ല. എല്ലാ തിങ്കളാഴ്ചയും സംഘടിപ്പിക്കേണ്ട നബിദിനം, നബിദിനം എന്ന് പേര് പറഞ്ഞ ആ സുന്നത്തിനെ ഞാൻ വഷളാക്കുന്നില്ല, അങ്ങനെ പറയാൻ പാടില്ല, ഒരു ബിദഅത്താണത്. ശരി, എന്താണ് സംഘടിപ്പിക്കേണ്ടത്? നോമ്പാൻ, സുന്നത്ത് നോമ്പാൻ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനിയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മദ്ഹല്ലേ എന്നാണ്. നബി സല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയൽ നല്ലതാണ്, സുന്നത്താണ്, കൂലി കിട്ടുന്ന നല്ല കാര്യം തന്നെയാണ്, റസൂലുള്ളയോടുള്ള സ്നേഹപ്രകടനമാണ്. പക്ഷേ റബീഉൽ അവ്വലിന് എന്താണ് പ്രത്യേകത? റബീഉൽ അവ്വൽ 12 എന്താണ് പ്രത്യേകത? അവിടെയാണ് വിഷയം. മാത്രമല്ല മദ്ഹിന്റെ പേരിൽ നടക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ, അവിടുത്തേക്ക് അവിടുന്ന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ അവിടുത്തെ പേരിൽ ചാർത്തിക്കൊടുക്കുക. ഉദാഹരണത്തിന്റെ വരികൾ പവിത്രമായി മിമ്പറിൽ പറഞ്ഞ്, ഈ മിമ്പറിനെ മോശമാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അത്രയും വൃത്തികെട്ട വരികൾ മൗലിദ് കിതാബുകളിൽ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്താ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്? ലാ തതറൂനി കമാ അതറത്തിൻ നസാരാ ഈസാ ഇബ്നു മറിയം, ഈസാ ഇബ്നു മറിയമിനെ നസറാനികൾ പുകഴ്ത്തി പാടുന്നത് പോലെ നിങ്ങൾ എങ്ങനെ പുകഴ്ത്തി പറയണ്ട. ഫ ഇന്നമാ അന അബ്ദുഹു, ഞാൻ അള്ളാഹുവിന്റെ അടിമയാകുന്നു. ഫഖൂലു അബ്ദുല്ലാഹി വറസൂലി, അതുകൊണ്ട് നിങ്ങൾ എന്നെ കുറിച്ച് അള്ളാഹുവിന്റെ അടിമയും അവന്റെ റസൂലുമാണെന്ന് പറഞ്ഞോളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാളെ നടക്കുന്ന ഗൈബ് അറിയുമെന്ന് ചില കുട്ടികൾ പാടിയപ്പോഴാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പവിത്രമായ നാവിലൂടെ പരിശുദ്ധമായി ഈ ഹദീസ് അരുളി ചെയ്തത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെന്താണ്, ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് ആടിനെ അറുത്ത് വിതരണം ചെയ്തില്ലേ എന്നാണ്. അതിലെവിടെ റബീഉൽ അവൽ, അതിലെവിടെ ജന്മദിനം, അതിലെവിടെ ഈദ് ആഘോഷം, എവിടെ പുണ്യ റബീഉ, എവിടെ എന്താ ഹദീസുകളത്? എപ്പോഴെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആടിനെ അറുത്താൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു ചെയ്യുമായിരുന്നു? ആ ആട്ടിറച്ചി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്, നല്ല കാര്യമാണ്, കുടുംബ ബന്ധം ചേർക്കാൻ. അതുപോലെ തന്നെ മരിച്ചുപോയ ഭാര്യയോടുള്ള സ്നേഹബന്ധം പിന്നെ പ്രകടമാക്കാനുള്ള ഒരു മാർഗം. അതിൽ കവിഞ്ഞൊന്നുമില്ല ഇതിൽ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പിന്നെ എന്താണ് തെളിവ്? അബൂലഹബിനെ ഒരുത്തൻ സ്വപ്നം കണ്ടു, നരകത്തിൽ നിന്ന് വെള്ളം കിട്ടുന്നുണ്ട്. ആർക്ക്? അബൂലഹബിന്. സുബ്ഹാനല്ലാഹ്, അവന്റെ രണ്ട് കൈകൾക്കിടയിലൂടെ വെള്ളം വരുന്നുണ്ട്. എന്താ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസം അബൂലഹബ് പിന്നെ വലിയ ആഘോഷം സംഘടിപ്പിച്ചു, അടിമയെ മോചിപ്പിച്ചു, അതുകൊണ്ട് കിട്ടിയതാണ്. ജന്മദിനത്തിൽ സന്തോഷിച്ചാൽ നരകത്തിൽ പോയാലും വെള്ളം കിട്ടും. അബൂലഹബിന് വരെ കിട്ടി. ഇന്നാലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. ഇതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, സ്വഹീഹായ ഒരൊറ്റ റിവായത്തും നമ്മൾക്കിതിൽ കാണാൻ സാധിക്കുകയില്ല. മാത്രമല്ല, പരിശുദ്ധ ഖുർആനിന്റെ നസ്സിനെതിരല്ലേ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, തബ്ബത് യദാ അബി ലഹബി വതബ്. ഭാവിയും ഭൂതവും വർത്തമാനവും അറിയുന്ന റബ്ബാണ് പറഞ്ഞത്, അബൂലഹബിന്റെ രണ്ട് കൈകളും നശിച്ചിരിക്കുന്നു. നശിച്ച ഒരു കൈയിലൂടെ റബ്ബ് കുടിവെള്ളം കൊടുക്കുമെന്നോ? അതും നരകത്തിൽ, അതും അബൂലഹബിന്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. നഊദു ബില്ലാ. അങ്ങനെ പറയുന്നവർ അള്ളാഹുവിനെ പേടിക്കട്ടെ എന്ന് മാത്രമല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ. മാ അഗ്ന അൻഹു മാലുഹു, അവന്റെ സമ്പത്തോ അവന്റെ ഒന്നും അവന് ഉപകരിച്ചില്ല എന്ന് അള്ളാഹു പറഞ്ഞില്ലേ? പിന്നെ എന്താണ് അവൻ ഉപകരിക്കുക നരകത്തിൽ? ഒന്നും ഉപകരിച്ചില്ല എന്ന് അല്ല പറഞ്ഞാൽ പിന്നെ അല്ല, ഉപകരിച്ചിട്ടുണ്ട്. അബൂലഹബ് ചെലവഴിച്ച നബിദിനത്തിന്റെ അന്ന് ചെലവഴിച്ച ദിർഹമും ദീനാറും ഉപകരിച്ചിട്ടുണ്ട് എന്ന് പറയാൻ, അള്ളാഹുവിന്റെ എതിര് പറയാൻ ധൈര്യമുള്ള ആരാണ് ഇവിടെ ഉള്ളത്? സഹോദരങ്ങളെ, നമ്മൾ ആലോചിച്ചു നോക്കേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇതെല്ലാം കഴിഞ്ഞാൽ അവസാനം കൊണ്ടുവരും, അപ്പൊ നീ എന്തിനാ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത്, കാർ ഓടിക്കുന്നത് എന്നൊക്കെയാണ്. കാറ് പുതിയതല്ലേ, നബി കാർ ഓടിച്ചിട്ടുണ്ടോ എന്നാണ്. ഒരുത്തൻ കാർ ഓടിക്കൽ സുന്നത്താണ് എന്ന് പറഞ്ഞാൽ നമ്മളത് അംഗീകരിക്കുകയില്ല, അത് ബിദഅത്താണ് എന്നേ പറയുള്ളൂ. കാർ ഓടിച്ചാൽ കൂലി കിട്ടും. മൊബൈൽ ഫോൺ, സാംസങ്ങിന്റെ ഫോൺ വാങ്ങിയാൽ കൂലി കിട്ടും എന്നൊരുത്തൻ പറഞ്ഞാൽ അല്ലാഹുൽ മുസ്തഅൻ, അവൻ പറഞ്ഞത് ബിദഅത്താൻ, അവന്റെ വാദം പുത്തൻ വാദമാണ് എന്നേ പറയുകയുള്ളൂ. പണ്ഡിതന്മാർ പഠിപ്പിച്ചു തന്നു, മുആമലാത്ത്, ഇടപാടുകൾ, ദുനിയാവിയായ സൗകര്യങ്ങൾ, അതിന്റെ അസല് അടിസ്ഥാനം അൽ മുബാഹ്, അനുവദനീയമാകുന്നു. ഹറാം സ്ഥിരപ്പെട്ട കാര്യങ്ങൾ ഒഴികെ, ഉദാഹരണത്തിന് വസ്ത്രധാരണം, എല്ലാ വസ്ത്രവും ധരിക്കാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഇന്ന വസ്ത്രം ഇന്ന ഇന്ന രൂപത്തിൽ ധരിക്കാൻ പാടില്ല. ഹറാം സ്ഥിരപ്പെട്ട വസ്ത്രമുണ്ട്, അത് ധരിക്കാൻ പാടില്ല. ഇതുപോലെയാണ് ദുനിയാവിയായ നമ്മളുടെ സൗകര്യങ്ങളുടെ വിഷയം. എന്നാൽ ഒരു കാര്യം കൂലി കിട്ടുമെന്ന് വിചാരിച്ച് ദീനിയായ ഒരു കാര്യം ചെയ്യുമ്പോഴോ? അസ്ലുൽ ഇബാദത്തി ഹറാം, ഇബാദത്തുകളുടെ കാര്യത്തിന്റെ അടിസ്ഥാനം തന്നെ ഹറാമാണ്. ചെയ്യണമെങ്കിൽ തെളിവ് വേണം, തെളിവില്ലാതെ ചെയ്താൽ അത് ഹറാമാണ്, ബിദ്അത്താണ്. ശരി, നബിദിനം ആഘോഷിക്കുന്നത് വെറും ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പോലെ ഹലാലായ ഒരു കാര്യമാണോ? അങ്ങനെയാണോ വാദിക്കുന്നത് പറയുന്നത്? വെറും ഒരു കാർ ഓടിക്കുന്നത് പോലെ എന്നാണോ പറയുന്നത്? ഒരു കൂലിയില്ല, വെറുതെ ഒരു സൗകര്യം എന്നാണോ പറയുന്നത്? സുബ്ഹാനല്ലാഹ്, ഒരിക്കലും അല്ലല്ലോ. ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുണ്ട് എന്നൊക്കെയല്ലേ വാദിക്കുന്നത്? അല്ലാഹുൽ മുസ്താൻ അല്ലാഹു കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, പണ്ഡിതന്മാർ ഇമാമ ശാത്തിബി റഹ്മത്തുള്ളാഹി അലൈഹി ഹിജ്റ 790 വഫാത്തായ മാലിക്കി പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞു, ഫമഅലൂമുൻ അന്ന ഇഖാമത്തൽ മൗലിദ് അലൽ വസ്ഫിൽ മൗഹൂദ് മഅഹൂദ് ബൈനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഇന്ന് വ്യാപകമായ രീതിയിൽ മൗലിദ് ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ബിദ്അത്തുൻ മുഹ്ദസ, പുത്തനാചാരമായ ബിദ്അത്ത് ആകുന്നു. വകുല്ലു ബിദ്അത്തിൻ ദലാല, എല്ലാ ബിദ്അത്തും വഴികേടാകുന്നു. ഫൽ ഇൻഫാഖു അലാ ഇഖാമത്തിൽ ബിദ്അത്തി ലാ യജൂസ്, അതുകൊണ്ട് ഈ മൗലിദാഘോഷം എന്ന ബിദ്അത്തിന് വേണ്ടി സമ്പത്ത് ചെലവഴിക്കൽ ലാ യജൂസ്, അനുവദനീയമല്ല. വൽ വസിയ്യത്തു ബിഹി ഗൈറ നാഫിദ, ഈ നബിദിനം ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും വസിയ്യത്ത് ചെയ്താൽ അത് നടപ്പാക്കേണ്ടതില്ല, തീർന്നില്ല. ബൽ യജിബു അലൽ ഖാദി ഫസ്ഖഹു, ഇസ്ലാമിക രാജ്യത്തെ ഖാദി, ഖാദി ഉണ്ടല്ലോ ഇസ്ലാമിക രാജ്യത്തെ ഖാദി, അത് നീക്കം ചെയ്യൽ അയാളുടെ മേൽ നിർബന്ധമാകുന്നു, തീർന്നില്ല. ഇമാമ ശൗഖാനി റഹ്മത്തുള്ളാഹി അലൈഹി, ഇന്ന് ആധുനിക പണ്ഡിതന്മാരിൽ അറിയപ്പെട്ട പ്രസിദ്ധനായ പണ്ഡിതനല്ലേ, ഹിജ്റ 1250 അദ്ദേഹം വഫാത്തായത്. അദ്ദേഹം പറഞ്ഞു, ലം അജീദ് إلى الآن دليلا يدل على ثبوته من كتاب ولا سنة ولا إجماع ولا قياس ولا استدلال ഖുർആനിലോ സുന്നത്തിലോ ഇജ്മാഇലോ ഖിയാസിലോ എന്തെങ്കിലും തരത്തിലുള്ള തെളിവ് പിടിക്കലിലോ ഞാൻ ഈ മൗലിദാഘോഷത്തിന് ഒന്നും കണ്ടിട്ടില്ല. بل اجمع المسلمون انه لم يوجد في عصر خير القرون, മുസ്ലിമീങ്ങളുടെ ഇജ്മാ ഉണ്ട്, സഹാബത്തിന്റെ ഖൈറുൽ ഖുറൂനിന്റെ കാലത്ത്, ഉത്തമ തലമുറയുടെ കാലത്ത് ഇത് ഉണ്ടായിരുന്നില്ല എന്നതിന്. വലല്ലദീനഹും, താബിഈങ്ങളുടെയും തബഉൽ അത്ബാഇന്റെയും കാലത്ത് ഇത് ഇല്ല എന്നത് മുസ്ലിം ഉമ്മത്തിന്റെ ഇജ്മായിലുണ്ട്. മാത്രമല്ല, മുസ്ലിങ്ങൾ ഇജ്മായിലായിട്ടുണ്ട്, മൗലിദ് ആഘോഷിക്കുന്നവർ തന്നെ പലപ്പോഴും സമ്മതിച്ചിട്ടുണ്ട്. അന്നൽ മുഖ്തരി അലഹു അസ്സുൽത്താൻ അൽ കുർദി അൽ മുളഫർ സാഹിബ് ഇർബിൽ, ഇർബിൽ ഭരിച്ചിരുന്ന മുളഫർ എന്ന ഷിയ ജൂതന്റെ ഏജന്റ് അവനാണ് ഈ ബിദ്അത്ത് ദീനിൽ കൊണ്ടുവന്നത് എന്നതിന് മുസ്ലിമീങ്ങൾ യോജിച്ചിട്ടുണ്ട്. മുളഫർ വലിയ മഹാനാണെന്നാണ് വിചാരിക്കുന്നത്. ഇമാം ഇബ്നു കസീറിന്റെ ബിദായ വന്നിഹായ എടുത്തു നോക്ക്, താരിഖിന്റെ കിതാബുകൾ എടുത്തു നോക്ക്, ഫാത്തിമി ഷിയാക്കൾ എന്ന് പറയുന്ന ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും മോശം അഖീദയും ആചാരാനുഷ്ഠാനങ്ങളും വെച്ചു പുലർത്തിയിരുന്ന പുഴച്ച കക്ഷി, അവരുടെ രാജാവ് നേതാവ് അയാളുണ്ടാക്കിയ ബിദഅത്താകുന്നു ഇത് എന്ന് ഇമാമ ശൗഖാനി റഹ്മത്തുള്ളാഹി അലൈഹി നമ്മൾക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇനി എത്രയോ പണ്ഡിതന്മാർ, ഇമാം ഫാഖിഹാനി പറഞ്ഞല്ലേ, തീറ്റപ്രിയരായ ആഘോഷപ്രിയരായ ആളുകൾ കെട്ടിയുണ്ടാക്കിയതാകുന്നു ഇത്. ഒരൊറ്റ പണ്ഡിതനിൽ നിന്നും പ്രാമാണികമായി മുൻഗാമികളായ പണ്ഡിതന്മാരിൽ നിന്ന് ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് അവസാനം ഇമാം ശൗഖാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ജനിച്ച ദിവസം എന്ന പേരിൽ നിങ്ങൾ ആഘോഷിക്കുന്നുവെങ്കിൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലം വഫാത്തായ മാസവും റബീഉൽ അവ്വൽ തന്നെയാകുന്നു എങ്കിൽ റസൂലുള്ളാഹിയുടെ വഫാത്തിൽ ദുഃഖിക്കലാണ് ആഘോഷത്തിനേക്കാൾ കൂടുതൽ അനുയോജ്യമായിട്ടുള്ളത്. അതിന്റെ അർത്ഥം എല്ലാ കൊല്ലവും റബീഉൽ അവ്വൽ വരുമ്പോൾ ഒരു ദുഃഖാചരണം സംഘടിപ്പിക്കാമോ? പാടില്ല, അതും ബിദഅത്താണ്. മനസ്സിലായില്ല, അതും മനസ്സിലാക്കണം. റബീഉൽ അവ്വലൊക്കെ വരുമ്പോൾ ഒരു ദുഃഖാചരണം അങ്ങനെയില്ല, അതും പാടില്ല, ബിദഅത്താകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഅഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹി ലീ വലകും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده وصلى الله على من لا نبي بعده وعلى اله واصحابه اجمعين اما بعد സഹോദരങ്ങളെ സത്യവിശ്വാസികളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി എന്ന് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരും സ്ഥിരപ്പെടുത്തിയ ഒരു മാസം കൂടിയാണ് റബീഉൽ അവ്വൽ മാസം എന്ന് നമ്മൾ മനസ്സിലാക്കി. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഖിയാമത്ത് നാള് വരെയുള്ള വിശ്വാസികൾക്ക് ഏറ്റ മുസീബ ഏൽക്കാനിരിക്കുന്ന ഏറ്റിട്ടുള്ള മുസീബത്തുകളിൽ വെച്ച് ഏറ്റവും ഗുരുതരമായതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അസാബ അഹദുക്കും മുസീബ, നിങ്ങൾക്ക് വല്ല മുസീബത്തും ബാധിച്ചാൽ, വല്ല ദുരന്തവും ബാധിച്ചാൽ, ഫൽയദ്ഖുർ മുസീബതഹു ബി, എന്റെ മരണം കൊണ്ട് അവനെ ബാധിച്ചിട്ടുള്ള മുസീബത്തിനെ കുറിച്ച് അവൻ ചിന്തിക്കട്ടെ. ഫഇന്നഹ മിൻ അഅദമിൽ മസായിബ്, എല്ലാ ദുരന്തങ്ങളെക്കാളും വലിയ ദുരന്തം എന്റെ വിടവാങ്ങലാകുന്നു, എന്റെ വഫാത്താകുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ വഫാത്ത് ഒരു ദുരന്തമായി, മുസ്ലിമീങ്ങൾക്ക് താങ്ങാനാകാത്ത ഒരു സങ്കടമായി ഭവിക്കുന്നത് എന്ന് ഇൻഷാ അള്ളാഹ് നമ്മൾക്ക് അടുത്ത ആഴ്ചകളിൽ മനസ്സിലാക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ്